السلام عليكم ورحمة الله وبركاته. الحمد لله وحده، الصلاة والسلام على من لا نبي بعده. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. سهودرين الله سبحانه وتعالى അവൻ്റെ അടിമകൾക്ക്, അതായത് നാം ഓരോരുത്തർക്കും അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, അവനിലേക്ക് അടുക്കാൻ വേണ്ടി അമലുകൾ ചെയ്യുന്ന, സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന വിശ്വാസികൾക്ക് അവരുടെ ജീവിതത്തിൽ വരുന്ന പാപങ്ങൾക്ക് പരിഹാരമെന്നോണം, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ അമലുകൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ഒരുപാട് അവസരങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല നൽകും. അവസരങ്ങൾ എന്ന് വെച്ചാൽ ചില പ്രത്യേക സമയങ്ങൾ നിശ്ചയിച്ചു കൊടുക്കും. ആ സമയത്ത് ചെയ്യുന്ന കർമ്മത്തിന് മറ്റ് സമയത്ത് ചെയ്യുന്നതിനേക്കാൾ പ്രതിഫലവും അള്ളാഹു തആല വാഗ്ദാനം ചെയ്യും. ഉദാഹരണം പറഞ്ഞാൽ റമളാൻ മാസം നോമ്പ്, ബാക്കിയുള്ള സമയത്ത് നമുക്ക് സുന്നത്തായ നോമ്പുകൾ എടുക്കാം, അല്ലെങ്കിൽ നിർബന്ധമാണ് റമളാൻ മാസത്തിൽ, അതല്ലെങ്കിൽ ഖുർആൻ പാരായണം, സദഖ, ഏതൊരു അമലാവട്ടെ റമളാനിൽ ചെയ്യുമ്പോൾ അതിന്റെ മഹത്വം കൂടുതലാണ്. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല തെരഞ്ഞെടുത്ത ഒരു സമയമാണ് നമുക്ക് അടുത്തെത്തിയിരിക്കുന്നത്. നമുക്കറിയാം അറബി മാസത്തിൽ ഇതേതാണ്, ദുൽഖഅദ. ഇന്ന് 28 ഇൻഷാഅല്ലാഹ് രണ്ടു ദിവസം കഴിഞ്ഞാൽ ദുൽഹിജ്ജ ആരംഭിക്കുകയാണ്. ദുൽഹിജ്ജയുടെ മഹത്വം നമുക്കറിയാം, ഈദുൽ അദ്ഹ, ഹജ്ജ്, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ. എന്നാൽ ആ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 വളരെയധികം ശ്രേഷ്ഠത അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹു തആല ഈ 10 ഖുർആനിൽ പ്രത്യേകം എടുത്തു പറഞ്ഞതായിട്ട് നമുക്ക് കാണാം. വൽ ഫജ്ർ വലയാലിൻ അഷർ, 10 എന്ന്. ഇതിന്റെ തഫ്സീറുകളിൽ ഭൂരിഭാഗം മുഫസ്സിരീങ്ങളും പറഞ്ഞത് അത് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ഈ ദിവസങ്ങളുടെ പ്രത്യേകത, ഒരു ഹദീസ് നമ്മളൊന്ന് ശരിക്കും ആലോചിച്ചാൽ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഈ ദിവസങ്ങളുടെ മഹത്വം എന്താണെന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു, മൽ അമലു ഫീ അയ്യാമിൽ അശ്രി അഫ്ളു മിനൽ അമലി ഫീ ഹാദി, ഒരു കർമ്മവുമില്ല ഈ 10 ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമായിട്ട് വേറൊരു കർമ്മവുമില്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു സഹാബാക്കൾ, ഖാലു വലൽ ജിഹാദ്, ജിഹാദുമില്ലേ എന്ന് ചോദിച്ചു. അതായത് ഈ 10 ചെയ്യുന്ന അമലിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു അമലുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞപ്പോ സഹാബാക്കൾ തിരിച്ചു ചോദിക്കാണ്, ജിഹാദിനുമില്ലേ? കാരണം ഇസ്ലാമിൽ വളരെയധികം ശ്രേഷ്ഠതയേറിയ മഹത്തരമായ ഒരു കർമ്മമാണ് ജിഹാദ്. ജിഹാദ് എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ, അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വന്തം ജീവൻ വരെ ത്യജിക്കുന്ന ആ പിന്നെ ധർമ്മസമരമെന്നോ ജിഹാദ് എന്ന് പറയുന്നത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞു, വലൽ ജിഹാദ്, ജിഹാദിനുമില്ല, ഇല്ലാ റജുലുൻ ഖറജ യുഖാതിറു ബിനഫ്സിഹി വമാലിഹി ഫലം യർജി ബിശൈഇൻ, ഒരു വ്യക്തി അവന്റെ സമ്പത്ത് കൊണ്ടും അവന്റെ എല്ലാ കാര്യങ്ങൾ കൊണ്ടും യുദ്ധത്തിന് വേണ്ടി ഇറങ്ങിപ്പോയിട്ട് ജിഹാദിന് പോയിട്ട് ചെന്നിട്ട് അവൻ ഒന്നും കൊണ്ട് മടങ്ങാതെ അവൻ വരുന്നില്ല തിരിച്ച്. അതായത് അവൻ അങ്ങനെ മരണപ്പെടുകയാണെങ്കിൽ ഒഴികെ അവന്റെ എല്ലാ സമ്പത്തും എല്ലാം എടുത്ത് അവൻ ജിഹാദിനിറങ്ങി യുദ്ധത്തിന് പോയിട്ട് അവൻ മരണപ്പെട്ടാലൊഴികെ, അതാണ് ഈ 10 ചെയ്യുന്ന കർമ്മത്തിനേക്കാൾ ശ്രേഷ്ഠമായൊരു കർമ്മമുണ്ടെങ്കിൽ അതുള്ളൂ. ഇതിൽ നമുക്ക് എന്ത് മനസ്സിലായി? അത്രത്തോളം മഹത്വമുണ്ട് ഈ വരുന്ന എന്ന് പറഞ്ഞാൽ 2 കഴിഞ്ഞ് തുടങ്ങുന്ന ദുൽഹിജ്ജ ആദ്യത്തിലെ 10. നമ്മൾ ആലോചിച്ചു നോക്കി, നമ്മളുടെ ജീവിതത്തിൽ പലപ്പോഴും അള്ളാഹുമായിട്ടുള്ള കരാറ് നിറവേറ്റുന്നതിൽ, അള്ളാഹുവിന് നമ്മുടെ മേലുള്ള ഹക്ക് പൂർത്തീകരിക്കുന്നതിൽ പല കുറവുകളും നമുക്ക് സംഭവിക്കാം. ചിലപ്പോൾ നമസ്കാരങ്ങളിൽ നമ്മൾ ചിലപ്പോൾ കുറവുകൾ സംഭവിക്കാം, അല്ലെങ്കിൽ പാപങ്ങൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം. ഗീബത്ത് പറഞ്ഞിരിക്കാം, നമീമത്ത് പറഞ്ഞിരിക്കാം, പലതും ഉണ്ടായിരിക്കാം. എന്നാൽ ഇതെന്നെല്ലാം ഒന്നുകൂടി മെച്ചപ്പെടുത്തി നമ്മുടെ പാപങ്ങൾ പൊറുത്തു കിട്ടി അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ് ഈ അവസരം. അതുപോലെ തന്നെ ഇബ്നു ഉമർ റളിയല്ലാഹുഅൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ അയ്യാമിൻ അഅളമ ഇൻദല്ലാഹി വലാ അഹബ്ബ ഇലൈഹി മിനൽ അമലി ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാമിൽ അഷ്. ഈ പത്ത് ദിവസത്തിന്റെ അത്ര അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന അഅമാലുകൾ വേറെയില്ല. എന്നിട്ട് പറഞ്ഞു, ഫഖ്സിറു ഫീഹിന്ന മിന തഹ്ലീൽ വതക്ബീർ വതഹ്മീദ്, നിങ്ങൾ ഈ ദിവസത്തിൽ ധാരാളമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുക, ധാരാളമായി അള്ളാഹു അക്ബർ ചൊല്ലുക, ധാരാളമായി അൽഹംദുലില്ലാ പറയുക. ഈ ദിവസത്തിൽ ഇത് വർദ്ധിപ്പിക്കുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം എടുത്തു പറഞ്ഞു. കാരണം അത്രക്ക് ഇഷ്ടമാണ് ഈ ദിവസങ്ങൾ. എന്തുകൊണ്ടാണ് അള്ളാഹു തആല ഇത് തെരഞ്ഞെടുത്തത്? എന്തിനു വേണ്ടി തെരഞ്ഞെടുത്തു? നമുക്കൊന്ന് ശുദ്ധിയാവാൻ. അള്ളാഹു തആലയുടെ ഔദാര്യമാണ് നമുക്ക് ഓരോരുത്തർക്കും ചില അവസരങ്ങൾ ഇങ്ങനെ ഒരുക്കിത്തരുന്നു. ഇതുപോലെ മറ്റു പല ദിവസങ്ങളുണ്ട്, പിന്നെ ഒരുപാട് പ്രത്യേകതയുള്ള ദിവസങ്ങൾ, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പലതും കാണാൻ സാധിക്കും. മാസങ്ങൾ, സ്ഥലങ്ങൾ, അങ്ങനെ ഓരോന്നും. ഈ ദിവസങ്ങളെ വിശുദ്ധ ഖുർആനിൽ പ്രത്യേകം എണ്ണി പറഞ്ഞതായിട്ട് നമുക്ക് കാണാം. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വയദ്കുർ ഇസ്മല്ലാഹി ഫി അയ്യാമിൻ മഅലൂമാത് അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം. ഈ എണ്ണപ്പെട്ട ദിവസങ്ങളിൽ, അറിയപ്പെട്ട ദിവസങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുക, അള്ളാഹുവിനെ ഓർക്കുക. ഈ എണ്ണപ്പെട്ട ദിവസങ്ങൾ കൊണ്ട് ഉദ്ദേശിച്ചത് ദുൽഹിജ്ജയിലെ ആദ്യത്തെ പത്ത് ദിവസമാണെന്ന് പല മുഫസ്സിരീങ്ങളും സഹാബാക്കളിൽ നിന്ന് ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാം. അപ്പൊ നാം പറഞ്ഞു വരുന്ന കാര്യം, നമ്മുടെ മുൻപിലെത്തിയിരിക്കുന്ന ഈ അവസരം നാം എങ്ങനെ മുതലെടുക്കണം എന്നുള്ളത് നാം തീരുമാനിക്കേണ്ടതുണ്ട്. നമ്മുടെ മുന്നിൽ ഇത്രത്തോളം അടുത്തെത്തിയിരിക്കുന്ന ഈ പത്ത് ദിവസം എന്തൊക്കെ അഅമാലുകൾ നമുക്ക് ചെയ്യാൻ സാധിക്കും, എന്തൊക്കെ അയ്യാമിൽ നമുക്ക് ദിവസങ്ങൾ നമുക്ക് കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ സാധിക്കും എന്നിങ്ങനെ. ഇനി ഈ പത്ത് ദിവസത്തിന്റെ പ്രത്യേകതകളിൽ പെട്ട ചില പ്രത്യേകതകൾ നമ്മൾ പറയുകയാണ്. ചില പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന്, അതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അഅലമൽ അയ്യാമി ഇൻദല്ലാഹി തബാറക വ തആല യൗമൻ നഹരി ഥുമ്മ യൗമൽ ഫർരി. അള്ളാഹു സുബ്ഹാന വ തആലയുടെ അടുക്കൽ ഏറ്റവും മഹത്തരമായ ദിവസങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് യൗമുൻ നഹർ. യൗമുൻ നഹർ എന്ന് പറഞ്ഞാൽ ഈദുൽ അദ്ഹ, അറവ് നടത്തുന്ന ദിവസം. രണ്ടാമത്തെ യൗമുൽ ഫർ. യൗമുൽ ഫർ എന്ന് പറഞ്ഞാൽ ഹാജിമാർ മിനയിൽ നിന്ന് പോകുന്ന, അതായത് പിന്നെ ദുൽഹിജ്ജ 11 ഹജ്ജിന്റെ ശേഷം ഇതിൽ വിട്ടുപോകുന്ന, അകന്നു പോകുന്ന ദിവസം. ഈ രണ്ട് ദിവസങ്ങളാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങൾ. ഈ ദിവസങ്ങൾ അടങ്ങിയിരിക്കുന്ന ഏതിലാണ്? ഈ പത്ത് ദിവസത്തിലാണ്. ഈ ദിവസങ്ങൾ അടങ്ങിയിരിക്കുന്നത് ഈ പത്ത് ദിവസത്തിലാണ്. ഇതിനേക്കാൾ ഉപരിയായിട്ട് എന്തുകൊണ്ടാണ് ഈ പത്ത് ദിവസത്തിന് ഇത്ര ശ്രേഷ്ഠത എന്ന് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ പറയുന്നുണ്ട്, അന്ന സബബ ഫി ഇംതിയാസി അശറ ദിൽ ഹിജ്ജ, ഈ ലമക്കാന, ഈ സ്ഥാനത്തേക്ക് ദുൽഹിജ്ജയിലെ ഈ പത്ത് ദിവസം എത്താനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ, ഇജ്തിമാ ഉമ്മഹാത്തിൽ ഇബാദാത്ത്, ഇബാദത്തുകളിലെ പ്രധാനപ്പെട്ട എല്ലാ ഇബാദത്തുകളും ഒന്നിച്ചു വരുന്ന പത്ത് ദിവസം ഇതാണ്. ഇബാദത്തുകളിലെ പ്രധാനപ്പെട്ട ഇബാദത്തുകൾ ഒന്നിച്ചു വരുന്ന പത്ത് ദിവസം ഇതാണ്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഇബാദത്തുകൾ? എന്നിട്ട് അദ്ദേഹം പറയാണ്, വഹിയ അസ്വല, നമസ്കാരം, നമസ്കാരം അതിലുണ്ട്. വസിയാം, നോമ്പ് നമുക്ക് നോൽക്കാൻ സാധിക്കും. വസ്വദഖ, സ്വദഖ നിർവഹിക്കാൻ സാധിക്കും. വൽ ഹജ്ജ്, ഹജ്ജ് നിർവഹിക്കുന്നത്. ഹജ്ജ് വേറെ എപ്പോഴെങ്കിലും വരുമോ? വരില്ല. വേറെ ഏതെങ്കിലും പത്ത് ദിവസത്തിലേക്ക് ഹജ്ജ് ഉണ്ടാവോ? ഇല്ല. ഈ പത്ത് ദിവസത്തിന്റെ ഉള്ളിൽ ഹജ്ജ് വരുന്നു. എല്ലാ പ്രധാനപ്പെട്ട ഇബാദത്തുകളും ഇതിലൊരുമിച്ച് വരുന്നുണ്ട്. ഈ പത്ത് ദിവസത്തിൽ വേറെ ഒന്നിലും ഇതൊരുമിച്ച് വരില്ല. ഇതൊരു കാരണമായിട്ട് ഇബ്നു ഹജർ അസ്ഖലാനി അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ ഉദ്ധരിക്കുന്നത് കാണാം. ഇനി സലഫുകളെ നോക്കിയാലോ? അതായത് നാം ഒരു കാര്യം മനസ്സിലാക്കുമ്പോൾ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും, അതുപോലെ സ്വഹാബാക്കൾ അതെങ്ങനെ മനസ്സിലാക്കി, അവരിൽ നിന്ന് ത്വാബീങ്ങൾ, ത്വാബീങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വഹാബാക്കളെ പിൻപറ്റി വന്നവർ, അവരെങ്ങനെ അതിനെ മനസ്സിലാക്കി എന്നതിന്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ ഉൾക്കൊള്ളാൻ. ത്വാബീങ്ങളിൽപ്പെട്ട സഅദ് ഇബ്നു ജുബൈർ റഹിമഹുല്ലാ അദ്ദേഹം ഈ പത്ത് ദിവസത്തിൽ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുന്നത് കാണാം. ഇദാ ദഖല അൽഅശറ ഇജ്തഹദ ഇജ്തിഹാദൻ ശദീദ. സഅദ് ഇബ്നു ജുബൈർ ഈ 10 ദിവസം കടന്നാൽ ശക്തമായി കഷ്ടപ്പെടുമായിരുന്നു, ശക്തമായി അള്ളാഹുവിലേക്ക് അടുക്കാൻ. എന്നിട്ട് പറയാൻ ഹത്താമാ യകാദു യഖ്ദിർ അലൈ, അദ്ദേഹത്തിന് കഴിയില്ല എന്ന് തോന്നുന്ന അത്ര. അതായത് ഉദ്ദേശിക്കുന്ന മനസ്സിലായോ? അദ്ദേഹത്തിന് കഴിയില്ല എന്ന് തോന്നുന്ന അത്രക്ക് ഈ 10 ദിവസത്തിൽ ഇബാദത്തിലും അള്ളാഹുവിലേക്ക് അടുക്കാനും അദ്ദേഹം ഒഴുകുമായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നൊരു വാക്ക് നമുക്ക് കാണാം, ത്വായിഫുൽ മഅരിഫ് പോലെ ഗ്രന്ഥങ്ങളിൽ കാണാം. അദ്ദേഹം പറയും, ലാ തുത്ഫിഉ സുറുജകും ലയാലിൽ അശ്ർ, ഈ 10 ദിവസങ്ങളിൽ രാത്രിയിൽ നിങ്ങളുടെ വിളക്കുകൾ നിങ്ങൾക്ക് എടുത്തരുത്. അതായത് അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? അതിന്റെ രാത്രിയെ ജീവനുറ്റതാക്കണം, അഅമാലുകൾ കൊണ്ടും ഇബാദത്തുകൾ കൊണ്ടും നിറഞ്ഞതാക്കണം അതിന്റെ രാത്രികൾ എന്ന്. അപ്പൊ എത്ര പ്രാധാന്യം ഉണ്ടാവും. ഇപ്പൊ ചില ആളുകൾക്ക് ഒരു സംശയം സ്വാഭാവികമായിട്ടും തോന്നുന്ന ഒരു കാര്യം എന്താണ്? റമദാനിലെ അവസാനത്തെ 10-നാണോ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10-നാണോ മഹത്വം കൂടുതൽ എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ളയോട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, രാത്രികളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് റമദാനിലെ അവസാനത്തെ 10-ആണ്, പകലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10-ആണ്. മനസ്സിലായോ? കാരണം ലൈലത്തുൽ ഖദ്ർ ഏതിലാ ഉള്ളത്? റമദാനിലെ അവസാനത്തെ 10-ലെ രാത്രിയിലാണ് ഉള്ളത്. രാത്രികളിൽ റമദാനിലെ അവസാനത്തെ 10-ഉം പകലുകളിൽ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10-ഉം. അതുപോലെ തന്നെ സലഫുകൾ അവർ മഹത്വപ്പെടുത്താറുള്ള 3 10 ദിവസങ്ങളുണ്ട്. അവർ വളരെയധികം പ്രാധാന്യം കൊടുക്കാറുള്ള 3 10 ദിവസങ്ങൾ അതേതൊക്കെ? 1 റമദാനിലെ അവസാനത്തെ 10, 2 ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10, 3 മുഹറം മാസത്തിലെ ആദ്യത്തെ 10. അതുപോലെ തന്നെ ഒരുപാട് പ്രത്യേകത ഉള്ളതാണ് മുഹറം മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ. ഈ 10 എണ്ണവും സലഫുകൾ വളരെയധികം മഹത്വപ്പെടുത്താറുണ്ടായിരുന്നു, ശ്രേഷ്ഠപ്പെടുത്താറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ 10 ദിവസത്തിലെ മറ്റൊരു പ്രത്യേകത ആണ് യൗമു അറഫ. അറഫ നോമ്പ് വരുന്ന ദിവസം, അറഫ ദിനത്തിലെ നോമ്പ് വരുന്ന ദിവസം ഈ 10-ലാണ്, ദുൽഹിജ്ജ 9-നാണ്. ഒരുപാട് പ്രത്യേകത ഉണ്ട് അതിന്, അതിന്റെ മഹത്വം അത് പ്രത്യേകം നാം വേറെ എടുത്തു പറയേണ്ടതാണ്. എന്നാലും ഒരു ഒരു മഹത്വം എന്താണ്? നമ്മുടെ മുൻകഴിഞ്ഞ പാപങ്ങളും മുൻകഴിഞ്ഞ ഒരു വർഷത്തെയും വരാൻ പോകുന്ന ഒരു വർഷത്തെയും പാപങ്ങൾ, ചെറുപാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല മായ്ച്ചു തരുന്ന 10 ദിവസങ്ങൾ ദിവസമാണ് യൗമുൽ അറഫയിലെ ദുൽഹിജ്ജ 9-ലെ നോമ്പ് എന്നുള്ളത്. അതുപോലെ തന്നെ മറ്റൊരുപാട് ഒരുപാട് മഹത്വങ്ങൾ ഈ ദിവസങ്ങളുമായി ബന്ധപ്പെട്ട് ഹദീസുകളിൽ നിന്ന് തന്നെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ. ചില ഹദീസുകളിൽ നമുക്ക് കാണാം ഒരു അഭിപ്രായ വ്യത്യാസമുള്ള ഹദീസ് കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 10 ദിവസവും നോമ്പ് നോൽക്കുമായിരുന്നു എന്നുള്ള ഹദീസുകൾ, എന്നാൽ അതില്ല എന്നുള്ള രീതിയിലും വന്നിട്ടുണ്ട്. ഉലമാക്കൾ അതിൽ നിന്ന് എടുത്തിട്ടുള്ളത് നോമ്പ് നോൽക്കുക എന്നുള്ള ശ്രേഷ്ഠമായൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ 10 ദിവസം നോറ്റു എന്നുള്ള, 10 ദിവസം ഉദ്ദേശിച്ചത് യൗമുൻ നഹർ ഇല്ല, ഈദുൽ അദ്ഹ ഇല്ല, ബാക്കിയുള്ള 9 ദിവസങ്ങൾ നോമ്പ് നോൽക്കാവുന്നതാണ്. മഹത്വമേറിയ ദിവസമാണ് ഈ 9 ദിവസം നോമ്പ് നോൽക്കുക എന്നുള്ളത്, അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ദുൽഹിജ്ജ 1 തുടങ്ങുന്നത് മുതൽ അറവ് നടത്താൻ, ഉദുഹിയത്ത് നടത്താൻ നിയ്യത്താക്കിയിരിക്കുന്ന ആളുകൾ ചെയ്യേണ്ട കാര്യം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ റഅയ്തും ഹിലാല ദിൽഹിജ്ജ വഅറാദ അഹദുക്കും അയ്യളഹ ഫൽയംസിക് അൻ ശഇരിഹി വഅൽഫാർ. ഒരാൾ ഉദുഹിയത്ത് നടത്താൻ, അറവ് നടത്താൻ നിയ്യത്താക്കിയിട്ടുണ്ടെങ്കിൽ അവൻ ദുൽഹിജ്ജയുടെ ഹിലാല് കണ്ടാൽ, മാസപ്പിറവി കണ്ടുകഴിഞ്ഞാൽ പിന്നെ അവന്റെ നഖമോ മുടിയോ വെട്ടാൻ പാടില്ല എന്നുള്ളത് ആ 60 വരെ, ആ 10 ദിവസത്തിൽ എന്നുള്ളത്. ഇത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്. ഇനി സഹോദരങ്ങളെ, ഈ ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന മഹത്തരമായ മറ്റൊരു അമലാണ് തക്ബീർ ചൊല്ലുക എന്നുള്ളത്. തക്ബീർ നമുക്കറിയാം, അള്ളാഹു തആല 2 ഈദിനും നമ്മളോട് പ്രോത്സാഹിപ്പിക്കപ്പെട്ടുള്ള കാര്യമാണ് തക്ബീർ ചൊല്ലുക എന്നുള്ളത്. ഇവിടെ തക്ബീറുകൾ 2 ഇനത്തിലുണ്ട്, 2 ഇനത്തിലാണ് തക്ബീർ ഉള്ളത്. 1 മുത്തലഖായിട്ടുമുണ്ട്, മുഖയ്യദായിട്ടുമുണ്ട്. മുത്തലഖ് എന്ന് പറഞ്ഞാൽ നിരുപാധികമായിട്ടുള്ള തക്ബീർ, എപ്പ വേണമെങ്കിലും ആർക്കും ചെല്ലാൻ പറ്റുന്ന തക്ബീർ. ഈ തക്ബീർ എപ്പ മുതൽ തുടങ്ങും? ദുൽഹിജ്ജ 1 മുതല് അയ്യാമു തശ്രീഖ്, അതായത് ദുൽഹിജ്ജ 13 അസ്ർ വരെയുള്ള ആ സമയത്ത്, 13-ാമത്തെ ദുൽഹിജ്ജ 13 വരെയുള്ള ദിവസങ്ങളിൽ ഏത് സമയത്തും ധാരാളമായി നമുക്ക് തക്ബീർ നിർവഹിക്കാം. ധാരാളമായി തക്ബീർ ചൊല്ലണം. ധാരാളമായി തക്ബീർ ചൊല്ലണം. ഉമർ റളിയല്ലാഹു അദ്ദേഹം മിനയിൽ അദ്ദേഹത്തിന്റെ ഖുബ്ബയിൽ ഇരുന്നു കൊണ്ട് ഉറക്കെ തക്ബീർ ചൊല്ലുമായിരുന്നു. അങ്ങനെ മസ്ജിദിലുള്ളവർ തക്ബീർ ചൊല്ലുമായിരുന്നു. മുത്തലഖായിട്ടുള്ളത്, നിരുപാധികമായിട്ടുള്ളത്. ഉമർ റളിയല്ലാഹു അവിടെ ചൊല്ലും, അങ്ങാടിയിലുള്ളവർ ചൊല്ലും, മസ്ജിദിലുള്ളവർ ചൊല്ലും. അങ്ങനെ തക്ബീർ കൊണ്ട് മിന വിറക്കുമായിരുന്നു. അത്രയധികം മഹത്വത്തിൽ. അതെ, തക്ബീർ ഒരുപാട് രൂപത്തിലുണ്ട്. നമ്മൾ ചെല്ലുന്ന രൂപം തന്നെ മതിയാവും തക്ബീറുകൾ. അതുപോലെ തന്നെ തക്ബീർ മുഖയ്യതായിട്ടുണ്ട്, മുഖയ്യതായിട്ട് പ്രത്യേകമായിട്ടുള്ളത്. ആ തക്ബീർ ചെല്ലേണ്ടത് എപ്പോ മുതലാണ്? ദുൽഹിജ്ജ 9, അതായത് അറഫ ദിനം സുബ്ഹി നമസ്കാരത്തിന് ശേഷം മുതൽ അയ്യാമു തശ്രീഖിലെ അസർ നമസ്കാരത്തിന് ശേഷം വരെ, നമസ്കാര ശേഷം അവിടെ ഇരുന്ന് എന്ത് ചെല്ലണം? തക്ബീർ ചെല്ലുക എന്നുള്ളത്. നമസ്കാര ശേഷം ഇത് എന്താണ് ഞാൻ പറഞ്ഞ മനസ്സിലായോ? തക്ബീർ രണ്ടു തരത്തിലുണ്ട് പെരുന്നാളുമായി ബന്ധപ്പെട്ടിട്ട്. ഒന്ന് മുത്തലഖ്, രണ്ട് മുഖയ്യദ്. മുത്തലഖ് പറഞ്ഞാൽ നിരുപാധികം. അത് ദുൽഹിജ്ജ 1 മുതൽ അയ്യാമു തശ്രീഖ്, അതായത് ദുൽഹിജ്ജ 13 വരെയുള്ള ദിവസങ്ങളിൽ എപ്പോ വേണമെങ്കിലും നമുക്ക് ചെല്ലാവുന്നതാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പോലെയുള്ളവർ അങ്ങാടിയിലേക്ക് ഇറങ്ങി തക്ബീർ ചൊല്ലുമായിരുന്നു, അല്ലാത്ത തക്ബീർ ചൊല്ലുമായിരുന്നു. ഇനി തക്ബീർ മുഖയ്യദ്, മുഖയ്യദ് എന്ന് പറഞ്ഞാൽ പ്രത്യേകമായിട്ട് ഒരു നിർണയിക്കപ്പെട്ടിട്ടുള്ളത്. അതെപ്പോഴാണ്? ദുൽഹിജ്ജ 9, അതായത് ഈദുൽ അദ്ഹയുടെ, നമ്മുടെ ബലിപെരുന്നാളിന്റെ തലേ ദിവസം സുബ്ഹി നമസ്കാരം ശേഷം മുതൽ ഓരോ നമസ്കാരത്തിന് ശേഷവും എന്ത് ചൊല്ലാം? തക്ബീർ ചൊല്ലാം. ഏതുവരെ? ദുൽഹിജ്ജ 13 അസർ നമസ്കാര ശേഷം വരെ. ഇതാണ് മുഖയ്യദായിട്ടുള്ള തക്ബീർ. ഈ രണ്ടിനത്തിൽ തക്ബീറുകളുണ്ട്. ഇതെല്ലാം സുന്നത്തായിട്ടുള്ളതാണ്, നമ്മൾ ചെയ്യേണ്ടതാണ്, നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ടതാണ്. കാരണം അല്ലാഹു തആല പറഞ്ഞതാണ്, വയദ്കുറു ഇസ്മല്ലാഹ് ഫീ അയ്യാമിൻ മഅലൂമാത്ത്, അള്ളാഹുവിന്റെ ഇസ്മുകൾ ഈ എണ്ണപ്പെട്ട ദിവസങ്ങൾ നിങ്ങൾ ഓർക്കിൻ, നിങ്ങൾ ചൊല്ലിൻ. തക്ബീറും തഹ്മീദും തഹ്ലീലും ധാരാളമായി വർദ്ധിപ്പിക്കുവാൻ ഈ ദിവസങ്ങളിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ തക്ബീർ ചൊല്ലുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ നാടുകളിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് തക്ബീർ ഒരു ഈണത്തിൽ ഉറക്കെ മുഴക്കുന്ന അവസ്ഥ. വല്ലാഹി ചില ഉലമാക്കൾ, ഇബ്നു ബാസ് റഹിമഹുള്ള പോലെയുള്ളവർ, അദ്ദേഹം മക്കയില് കഅബയുടെ ചുറ്റുമുള്ള പാറകൾക്ക് മുകളിൽ നിന്ന് ആളുകൾ കൂട്ടമായി ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് കണ്ടപ്പോൾ അവിടുത്തെ ഭരണാധികാരികൾക്ക് അത് ബിദഅത്താണ്, അത് നിർത്താൻ പറയണമെന്ന് കത്തെഴുതിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഒരു രീതി സലഫുകളില്ല, അങ്ങനെ ഒരു രീതി സഹാബാക്കളില്ല. തക്ബീർ ഓരോരുത്തരും ചെല്ലേണ്ടതാണ്, ഓരോരുത്തരും അവരവർ ചെല്ലേണ്ടതാണ്. നമസ്കാരം എല്ലാവരും കൂടി ഒരുമിച്ച് ചെല്ലണമെന്നില്ല, ഓരോരുത്തർ ചെല്ലേണ്ടതാണ്, ഓരോരുത്തർ ഓരോ സമയത്ത് ചെല്ലേണ്ടതാണ്. ഒരുമിച്ച് ഈണത്തിൽ ചെല്ലുന്ന രീതി നമുക്ക് സലഫുകളിൽ നിന്നോ സഹാബാക്കളിൽ നിന്നോ ആ രീതിയില്ല. ആധുനികരായ പണ്ഡിതന്മാർ അത് ബിദഅത്താണെന്ന് വരെ പറഞ്ഞ് അതിനെ നിരുത്സാഹപ്പെടുത്തുന്ന, അതിനെ കഠിന കർശനമായി നിരോധിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അല്ല, ഒറ്റക്കൊറ്റക്ക് ചെല്ലിയാൽ മതി, എല്ലാരും ഒപ്പം ചെല്ലണം എന്നുള്ള രീതിയില്ല. ഒറ്റക്കൊറ്റക്ക് അവരെ തക്ബീർ ഇല്ല. അത് അല്ലാഹു അലം. അതിനെ ഇബ്നു ബാസ് റഹിമഹുള്ള ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ പണ്ഡിതന്മാരൊക്കെ പറയാറുണ്ട് ഒരുമിച്ച് ചെല്ലുക എന്നുള്ള സലഫുകളിൽ നിന്നില്ല. അതിന് ചില പണ്ഡിതന്മാർ ബിദഅത്താണ് തന്നെ പറഞ്ഞിട്ടുണ്ട്. മക്കയില് ഇവിടെ കഅബയിലുണ്ടായിരുന്നു, കഅബയിൽ ഇബ്നു ബാസ് റഹിമഹുള്ളയുടെ കാലത്ത്, അദ്ദേഹം ഗ്രാൻഡ് മുഫ്തി ആയിരുന്ന കാലത്ത് ആ പാറക്കല്ലിന്റെ മേലേക്ക് ആളുകൾ ഉറക്കെ ഇങ്ങനെ ഒരുമിച്ച് ചെല്ലുകയാണ്, ഈണത്തിലൊക്കെ ചൊല്ലുകയാണ്. അപ്പൊ അദ്ദേഹം ഭരണാധികാരികൾക്ക് കത്തെഴുതി അത് ചെയ്യാൻ പാടില്ല, അത് സൽഫുകളുടെ മാതൃകയല്ല, അത് പുതുതായി ഉണ്ടാക്കിയപ്പെട്ട ബിദഅത്താണെന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു അലം. നമ്മൾ ചെയ്യേണ്ടത് ഒറ്റക്കൊറ്റക്കാണ് സൽഫുകൾ ചെല്ലാറുണ്ടായിരുന്നത്, നമുക്ക് ഒറ്റക്കൊറ്റക്ക് ചെല്ലിയാൽ മതിയാവും. തക്ബീറുകൾ ഒറ്റക്കൊറ്റക്ക് ചെല്ലിയാൽ മതിയാകും. അതുപോലെ തക്ബീറിന്റെ വിഷയത്തിൽ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നമ്മുടെ നാടുകളിൽ കാലങ്ങളായി വന്നൊരു രീതിയായിരിക്കണം, അല്ലാഹു അലം. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഈ 10 ദിവസത്തിന് നാം പറഞ്ഞ ഈ ഫളലുകളേക്കാൾ ഒരുപാട് ശ്രേഷ്ഠതകൾ ഇനിയുമുണ്ട്, ഒരുപാട് ശ്രേഷ്ഠതകൾ ഇനിയും നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ ഈ ദിവസങ്ങളിൽ നാം എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഈ ദിവസങ്ങളിൽ എന്തൊക്കെ കർമ്മങ്ങളിൽ നാം മുഴുകണം? ഒന്നാമത്തെ കാര്യം എന്താണ്? നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തുകളിൽപ്പെട്ട ഒന്നാമത്തെ കാര്യം അസ്സലാത്ത്, നമസ്കാരമാണ്. നമസ്കാരം നമ്മുടെ സൗകര്യം ഇന്നറിയാം, ഇന്നത്തെ കാലഘട്ടത്തിന്റെയും ഈ സാഹചര്യത്തിന്റെയും പരിധിയിൽ നമ്മളതിനെ ആ രീതിയിൽ മനസ്സിലാക്കുക. അല്ലാത്തപ്പോഴും എപ്പോഴും നാം മനസ്സിലാക്കേണ്ടത് ജമാഅത്ത് നമസ്കാരങ്ങൾ കൃത്യമായി ലഭിക്കാനുള്ള ഒരു വഴി നമുക്ക് ഉണ്ടാക്കാം. ഞാൻ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ വെച്ചുകൊണ്ടല്ല കേട്ടോ പറയണത്, ഇപ്പോഴുള്ള സാഹചര്യത്തിൽ നമ്മുടെ ചുറ്റുപാടിനനുസരിച്ച് ഒരാൾക്ക് ജമാഅത്ത് നിർബന്ധമല്ല എന്ന് പറയാവുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോ. ജുമുഅ വരെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഭയക്കുന്നുണ്ടെങ്കിൽ അവൻ നിർബന്ധമല്ലാത്തൊരു സാഹചര്യമാണ് ഇപ്പോ. പക്ഷേ സാധാരണഗതിയിൽ അവൻ നമസ്കാരത്തിൽ ശ്രദ്ധ കാണിക്കുക. പിന്നെ ഈ പത്ത് ദിവസത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, മറ്റുള്ള സുന്നത്തായ നമസ്കാരങ്ങൾ അത് ഓരോന്നും അതിന്റെ പ്രാധാന്യത്തിനനുസരിച്ച്. ജമാഅത്ത് നമസ്കാരം അഞ്ച് വഖത്ത് കഴിഞ്ഞാൽ പിന്നെ പ്രാധാന്യമുള്ള സുന്നത്തായ നമസ്കാരം ഏതാണ്? വിത്ര നമസ്കാരമാണ്. റവാത്തിബിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് ഏതാണ്? സുബ്ഹിക്ക് മുമ്പുള്ളതാണ്. രണ്ടാമത് പ്രാധാന്യമുള്ളത് ഏതാണ്? മഗ്രിബിന് ശേഷമുള്ളതാണ്. പിന്നീട് പ്രാധാന്യം ബാക്കിയുള്ള റവാത്തിബ് സുന്നത്തുകൾ, അത് കഴിഞ്ഞിട്ട് ദുഹാ നമസ്കാരങ്ങൾ. അതുപോലെ ഓരോന്നും അതിന്റേതായ മഹത്വത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തുടങ്ങാൻ സാധിക്കും, നമുക്ക് ഈ പത്ത് ദിവസത്തിൽ വർദ്ധിപ്പിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമസ്കാരം, ഞാൻ പറഞ്ഞു രണ്ടാമത്തെ നോമ്പ് നോൽക്കുക എന്നുള്ളത് അറഫാ ദിവസത്തിൽ പ്രത്യേകിച്ച്, അതല്ലാതെയും ബാക്കിയുള്ള ദിവസങ്ങളിൽ കഴിവിന്റെ പരമാവധി ഒരാൾക്ക് നോമ്പ് നോൽക്കാവുന്നതാണ്. മറ്റൊന്ന് എന്താണ്? ഖുർആൻ പാരായണം എന്നുള്ളത്. ഖുർആൻ പാരായണം, ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യാൻ ഈ അവസരം നമുക്ക് ഉപയോഗിക്കാം. കാരണം പ്രതിഫലം അത്രക്കുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാം ഒന്നാമത് പറഞ്ഞ ഹദീസ്, ഒരാൾ തന്റെ സമ്പത്ത് മുഴുവൻ എടുത്ത് തന്റെ ശരീരം കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിനിറങ്ങിയിട്ട് അവിടെ മരണപ്പെട്ടാലൊഴികെ മാത്രമേ ഈ ദിവസത്തിൽ അമൽ ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു അമലായിട്ട് അത് മാറുകയുള്ളൂ. അപ്പൊ നമുക്ക് ഇതൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കാം. സഹോദരങ്ങളെ, ദിവസത്തിൽ ഒരു നേരം, ഒരു അല്പസമയം നമ്മൾ ഖുർആനിന് വേണ്ടി ദിവസവും മാറ്റിവെക്കണം. നിങ്ങൾക്ക് എത്രയാണോ സാധിക്കുക, നിങ്ങൾക്ക് തീരെ ശീലമില്ലാത്ത ആളാണെങ്കിൽ ദിവസവും ഞാൻ ഒരു പേജ് ഓതുമെന്ന് നിയ്യത്താക്കുക, പിന്നെ അത് ഒരാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോൾ രണ്ട് പേജാക്കുക, പിന്നെ അത് സമയം കൂടുമ്പോൾ മൂന്ന് പേജാക്കുക. അങ്ങനെ മെല്ലെ 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 വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് കൊണ്ടുവരിക. ആവേശത്തിൽ ഒരിക്കലും ഖുർആൻ പാരായണം തുടങ്ങിയാൽ നമുക്കത് ഏത് അമലാണെങ്കിലും നമുക്ക് നിലനിർത്താൻ പറ്റൂല. ചില ആളുകൾക്ക് പെട്ടെന്നൊരു ഹുബ്ബങ്ങട് കയറിയിട്ട് ഞാൻ ദിവസം ഒരു ജുസു ഓതും, അതവന് നിലനിർത്തിക്കോളാൻ പറ്റിക്കോളെന്നില്ല. മെല്ലെ 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 തുടങ്ങുക. അതുപോലെ തന്നെ അവനെന്ത് പറഞ്ഞു, നമസ്കാരം, നോമ്പ്, ഖുർആൻ പാരായണം, അദ്കാറുകൾ, തക്ബീറുകൾ, തഹലീലുകൾ, തഹ്മീദുകൾ, അതുപോലെയുള്ള, അതായത് തക്ബീർ അള്ളാഹു അക്ബർ എന്ന് ചിലർ, അൽഹംദുലില്ല ചിലർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അതുപോലെ രാവിലെയും വൈകുന്നേരവുമുള്ള അദ്കാറുകൾ നമുക്ക് ശീലമാക്കി തുടങ്ങാൻ, അല്ലെങ്കിൽ ദിവസവും വർദ്ധിപ്പിക്കാൻ പറ്റിയ ദിവസങ്ങളാണിത്. അതുപോലെ തന്നെ സദഖ നിർവഹിക്കൽ. ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ സാമ്പത്തികമായി പല രീതിയിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെലവഴിക്കാവുന്നതാണ്. മുസ്ലിമീങ്ങളുടെ മേൽ നിങ്ങൾക്ക് സഹായിക്കാവുന്നതാണ്. കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി നിങ്ങൾക്ക് ഭക്ഷണം നൽകാവുന്നതാണ്. വല്ലാഹി, അള്ളാഹു സുബ്ഹാനഹു വതആല സാധാരണ സദഖകൾക്ക് തന്നെ വെച്ച മഹത്വം വളരെ വലുതാണ്. അപ്പോ ഈ ദിവസങ്ങളിൽ ചെയ്താലോ ഒരുപാട് പ്രതിഫലം. അതുപോലെ തന്നെ ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാൻ ഏറ്റവും എപ്പോഴും ചെയ്യാം. ഇത് ഏറ്റവും ഉപയോഗിക്കാൻ പറ്റിയതാണ്. നമ്മുടെ പ്രായമായ മാതാപിതാക്കളുടെ മുമ്പിൽ ഒരു പുഞ്ചിരി, അവർക്കുള്ള സഹായം, അവർക്കുള്ള സ്നേഹം, ഒരുപാട് കാര്യങ്ങൾ പെട്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ കുടുംബബന്ധം ചേർക്കൽ. ഇന്നത്തെ സാഹചര്യത്തിലല്ല, കഴിവിന്റെ പരമാവധി ഫോണിലൂടെയോ മറ്റേത് വഴിയിലോ കുടുംബബന്ധങ്ങൾ ചേർക്കൽ, അതുപോലെയുള്ള അമാലുകൾ ഓരോന്നും, അതുപോലെ ഓരോ പിന്നെ കാര്യങ്ങൾ, രോഗിയെ സന്ദർശിക്കൽ, അത് നമുക്ക് അതെല്ലാം പൊതുവായിട്ടുള്ള അഅ്മാലുകളാണ്. അതുപോലെ തന്നെ അയൽവാസിക്ക് നന്മ ചെയ്യൽ, ഭക്ഷണം ലഭിക്കാത്തവർക്ക് ഭക്ഷണം കൊടുക്കൽ, അത് മക്കളോട് സ്നേഹത്തോടുകൂടി പെരുമാറൽ, ഭാര്യയോട് പെരുമാറൽ, അങ്ങനെ എന്തൊക്കെ സൽക്കർമ്മങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുമോ സഹോദരങ്ങളെ, ഈ ദിവസങ്ങളിൽ കഴിവിന്റെ പരമാവധി നമ്മൾ വർദ്ധിപ്പിക്കുക. കഴിവിന്റെ പരമാവധി ഇസ്തിഗ്ഫാർ, അള്ളാഹു തആലയോട് ഇസ്തിഗ്ഫാർ ധാരാളമായി ചോദിക്കാം. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും നമ്മൾ ധാരാളമായി അള്ളാഹുവിലേക്ക് എടുക്കാൻ ഈ സമയങ്ങളെ നാം ഉപയോഗിക്കുക. അപ്പൊ നാം പറഞ്ഞു വന്നതിന്റെ ആകെത്തുക എന്നുള്ളത് ഈ പത്ത് ദിവസം, ഇൻഷാല്ലാ ഇന്ന് 28 ആവുമ്പോ രണ്ടോ മൂന്നോ ദിവസങ്ങൾക്ക് ശേഷം തുടങ്ങുന്ന ദുൽഹിജ്ജയിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കട്ടെ. വളരെ ശ്രേഷ്ഠമായ പത്ത് ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ആ പത്ത് ദിവസങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളൊരു ധാരണയിൽ നാം തയ്യാറായിക്കൊള്ളുക. ഇപ്പോൾ തന്നെ തയ്യാറാവുക, ആ ദിവസത്തിന് വേണ്ടി, ആ ദിവസങ്ങൾക്ക് വേണ്ടി ഞാൻ എങ്ങനെ തുടങ്ങണം എന്നുള്ളത്. നാം പറഞ്ഞല്ലോ, സലഫുകൾ ഓരോരുത്തരും ആ ദിവസങ്ങളെ ഉപയോഗിച്ചിരുന്ന രീതി എങ്ങനെയായിരുന്നു? അവർക്ക് തന്നെ കഴിയുമോ എന്ന് തോന്നുന്ന അവസ്ഥയിൽ അവർ കഷ്ടപ്പെടുമായിരുന്നു അള്ളാഹുവിലേക്ക് അടുക്കാൻ. നമ്മൾ എപ്പോഴും നാം മനസ്സിൽ മറക്കാതെ ഇരിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോകുന്ന സമയം നഷ്ടപ്പെടുന്ന സമയം പിന്നീട് ഒരിക്കലും ലഭിക്കില്ല എന്നുള്ളതാണ്. ഈ വർഷത്തിലെ ദുൽഹിജ്ജ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ വർഷത്തെ ദുൽഹിജ്ജ നമുക്ക് ലഭിക്കില്ല. അപ്പോൾ എന്ത് നാം ചെയ്തുവോ അത് നമുക്കുണ്ടാകും. പിന്നീട് എനിക്ക് ആ സമയം കിട്ടിയിരുന്നെങ്കിൽ എന്ന് നാം ചോദിക്കും. എപ്പോ? ഈ ദുനിയാവിൽ നിന്ന് നാം മരിച്ചു പോകുന്ന സമയത്ത്, റൂഹ് നമ്മുടെ തൊണ്ടക്കുഴിയിൽ എത്തുന്ന സമയത്ത് നാം ചോദിക്കുമേ അല്ലാഹ് അല്പസമയം, കുറച്ച് സമയം കൂടി എനിക്ക് താ, എന്തിനാ ഞാൻ വിട്ടേച്ചു പോയ അഅമാലുകൾ, സ്വാലിഹായ അഅമാലുകൾ നിർവഹിക്കാനുള്ള സമയം എനിക്ക് താ അല്ലാഹ് എന്ന് നാം ചോദിക്കുമ്പോ അല്ലാഹു തആല പറയും കല്ല, ഇല്ല, നിനക്ക് ഞാൻ ധാരാളം സമയം തന്നതാണ്, അപ്പൊ നീ ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് സഹോദരങ്ങൾ, ഈ അനുഗ്രഹം, ഈ സമയം നാം ഉപയോഗിക്കേണ്ടതുണ്ട്. ഇതിന്റെ മഹത്വങ്ങളിൽ നിന്ന്, ഇതിന്റെ ശ്രേഷ്ഠതകളിൽ നിന്ന് വളരെ ചുരുക്കിയാണ് നാം ഇവിടെ വിശദീകരിച്ചത്. അതുപോലെ തന്നെ ചെയ്യേണ്ട അമാലുകൾ ധാരാളമായി നാം തീരുമാനിക്കുക. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും അതെല്ലാം നാം ധാരാളം ചെയ്യുക. അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ തക്ബീറുകൾ മുഴക്കേണ്ടതും അതുപോലെ തന്നെ തഹ്ലീലുകളും തഹ്മീദുകളും എല്ലാം നിർവഹിക്കേണ്ടതും, അങ്ങനെ ഓരോ കാര്യങ്ങളും നാം ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല കൂടുതൽ കൂടുതൽ അഅമാലുകൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.